പക്ഷേ ആയുധം കൊണ്ടുള്ള കളി അത് അപ്രതീക്ഷിതമായിരുന്നു. ഇത്തരം വൃത്തങ്ങൾ ഇങ്ങനെ ജനതരനറിയാതെ പോയി. എന്തിനു പൊന്മണി ഇതൊക്കെ മറച്ചു വെച്ചു? വല്ലപ്പോഴും ചില വാക്കിയിട്ടെന്ന് ഉന്തിലും തടലും കലാശിക്കുന്ന ചില വഴക്കുകൾ അതൊക്കെ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ ആദിയിൽ ഇന്നോളം ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടായിട്ടില്ല, ദുർമരണങ്ങൾ ഉണ്ടായിട്ടില്ല, ആത്മഹത്യ ഉണ്ടായിട്ടില്ല. നെല്ലും മീനും വെള്ളവും തന്നെയാണ് കാരണം. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാലേ വെള്ളം തഴഞ്ഞ് കൃഷി ഇറക്കാൻ പറ്റി, ചെമ്മീൻ കെട്ടുണ്ടാക്കാൻ പറ്റി, മടയിടിയുമ്പോൾ എല്ലാവരും ഓടിക്കൂടിയാലേ കൃഷിയെ രക്ഷിക്കാൻ പറ്റി. പിന്നെ എങ്ങനെ വഴക്കിടും? ഒരാൾക്ക് മാത്രമായി ദേശത്തൊന്നുമില്ല. കഷ്ടമായാലും നഷ്ടമായാലും ഒന്നിച്ചാണ് അനുഭവിക്കുന്നത്. ആയുധമെടുത്തുള്ള ഇപ്പോഴത്തെ കളി എല്ലാവരുടെ ഉള്ളിലും വല്ലാത്തൊരു ഭയം ഉണ്ടാക്കി. അതും തമ്പുരാന്റെ പേരിൽ. മേലാസകലം തല്ലിച്ചതയ്ക്കപ്പെട്ട് വാരിയല്ലുകൾ തകർന്ന് കണ്ണുകളിൽ ചോര കത്തി, മാംസപേശികൾ ഉറഞ്ഞ് ശരീരമാകെ ഒറ്റയൊരു മുറിവ് പോലെ രക്തത്തിൽ കുളിച്ച് മൃതപ്രായനായാണ് നമ്മളെ തമ്പുരാൻ കരക്കാഞ്ഞത്. കാടും കായലും പക്ഷിപ്പറവകളും മണ്ണും മനുഷ്യരും എത്രയോ തലമുറകൾക്ക് മുറിവുകളുടെ ഈ വിങ്ങലും വേദനയും കൈമാറി, ഇനിയും കൈമാറിക്കൊണ്ടിരിക്കും. മുറിവുകൾ അത് ആയെ ഏൽപ്പിക്കുന്നതായാലും ശരീരത്തിനോ മനസ്സിലേൽക്കുന്നതായാലും ആരോടും ഒരാശ്വാസവാക്കും പറയാറില്ല. ഉണങ്ങി വടുകെട്ടുവോളം അവ വിങ്ങിക്കൊണ്ടിരിക്കും. വേദനിച്ച് ജീവിച്ച കാലത്തിന്റെ ഉണങ്ങാത്ത ഓർമ്മകൾ മുറിപ്പാടുകളിൽ ശേഖരിച്ചു വെക്കുകയും ചെയ്യും. ദിനകരന്റെ മനസ്സ് വളരെ അസ്വസ്ഥമായി. നേരം വെളുത്തിട്ട് അമ്പുവിനോടും പ്രകാശിനോടുമൊക്കെ സമാധാനപരമായി സംസാരിക്കണമെന്ന് അവൻ തീരുമാനിച്ചു. പൊന്മണിയോടും സംസാരിക്കണം. ഇത് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൂടാ. ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടക്കുകയായിരുന്നു ദിനകരൻ. ഇരുട്ടോ മഴയോ അയാൾ അറിയുന്നില്ല. തമ്പുരാന്റെ വിളക്കുമാണത്തിൽ എരിയുന്ന വീടി പോലെ മനസ്സ് മെല്ലെ വിറകൊള്ളുന്നു. അമ്പുവിന്റെ വീടിനടുത്തെത്തിയപ്പോൾ എന്തിന് അമ്പുവിനോട് സംസാരിക്കാൻ പകൽ വരെ കാത്തിരിക്കണം എന്നൊരാലോചനയുണ്ടായി. എന്തുകൊണ്ട് അത് ഈ രാത്രി തന്നെ ആയിക്കൂടാ? അമ്പുവിന്റെ അമ്മ കത്തിച്ച വിളക്കുമായി ഇറങ്ങി വന്നു. ദിനകരന, എന്റെ മോനെ, അമ്പു ഈ അമ്മേ ഉണ്ടല്ലോ. ദിനകരന്റെ ശബ്ദം കേട്ട് അമ്പു പുറത്തേക്ക് വന്നു. ദിനകരേട്ടനോ, എന്റെ ഈ നേരത്ത് നിന്നോട് സംസാരിച്ചു മുമ്പ് ദിനകരന്റെ നെറ്റിയ അമ്പു തടുക്കു കായെടുത്തിട്ട് ദിനകരൻ അവനെ സൂക്ഷിച്ചു നോക്കി. കുട്ടിയാണ് അമ്പു, മീശ തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. ദിനകരനെ കണ്ടു വളർന്നതാണ്. ദിനകരൻ പറയുന്നത് കേൾക്കാൻ വിടർന്ന കണ്ണുകളോടെ മുന്നിൽ ഇരുന്നിട്ടുള്ളതാണ്. എന്താ ദിനകരേട്ടാ? നമുക്കത് വേണ്ട അമ്പു. കുമാരൻ ഇരയിട്ട് മീൻ പിടിക്കാൻ വന്നവനാണ്. അയാൾക്ക് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളും വലിയ ചില ലക്ഷ്യങ്ങളുണ്ട്. ആദിക്ക് വേണ്ടിയല്ല അയാൾ. അതൊക്കെ വെറുതെ തോന്നുക അതിന്. അതൊക്കെ വെറുതെ തോന്നുക. ദിനകരേട്ടനറിയോ, ഒന്നും കാണാണ്ടല്ല കുമാരേട്ടൻ അമ്പലം പൊന്നുകൊണ്ട് നെയ്യണമെന്ന് പറഞ്ഞത്. തമ്പുരാന്റെ അമ്പലം വലുതായാല് ആദ്യക്ക് തന്നെയാ നഷ്ടം. ആദ്യനെ തമ്പുരാനെ ലോകം മുഴുവൻ അറിയുന്ന അവസ്ഥയിലേക്ക് ഉയർത്തണം എന്നാ കുമാരേട്ടൻ പറയണേ. തമ്പുരാന്റെ കൊട്ടിൽ നിൽക്കണതിന്റെ അടുത്ത് കിടക്കണം എന്റെ സ്ഥലം കുമാരേട്ടൻ വാങ്ങിച്ചു. ഭാവിയില് അവിടെ ആദിയിലെ തമ്പുരാന്റെ പേരിലുള്ള സ്കൂൾ ഉണ്ടാക്കുന്ന കുമാരേട്ടൻ പറയണേ. എത്ര കാലമായി ഒരു സൂക്കേട് വന്ന നമ്മൾ കിടന്ന് ഓടുന്നു. കുമാരേട്ടൻ ആദിയിലൊരു ആശുപത്രി ഉണ്ടാക്കും. അതിനൊക്കെ മുമ്പ് ആദിയിലേക്ക് ഒരു പാലം ഉണ്ടാവണം. അത് കുമാരേട്ടന്റെ സ്വപ്ന. കുമാരന്റെ സ്വപ്നങ്ങൾ അമ്പുവിന്റെ കണ്ണുകളിൽ കമ്പിത്തിരികൾ പോലെ പൂത്തുലയുന്നത് ദിനകരൻ കണ്ടു. ഇതൊക്കെ നിന്നോടാര് പറഞ്ഞു? കുമാരേട്ടൻ ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഗണേശ സുബ്രഹ്മണ്യത്തിന്റെ നിലം നികത്തിയാൽ ആദിയിലുള്ളവർ പട്ടണിയിലാകും. അതിനെപ്പറ്റി കുമാരൻ എന്തെങ്കിലും പറഞ്ഞു? കുമാരേട്ടൻ നമുക്കൊക്കെ ജോലി തരും. ഇതൊന്നും വിശ്വസിക്കേണ്ട അമ്പു. ആദിയെ വീഴുങ്ങാൻ പോകുന്ന ഒരു ആപത്ത് പോലെയാണ് എനിക്കിതൊക്കെ തോന്നണത്. ദിനകരേട്ടൻ ഇപ്പോഴും പഴയ മനസ്സാ. അമ്പു ചിരിച്ചു. അതുപോട്ടെ, ഞാനിപ്പോ നിന്നെ കാണാൻ വന്നത് വെറുതെ കുഴപ്പമുണ്ടാക്കാൻ നിൽക്കരുതെന്ന് പറയാനാ. തമ്പുരാന് പകരം വേറെ പ്രതിഷ്ഠ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ വലിയ പ്രശ്നവും. അതൊക്കെ വെറുതെ ഒരു കണ്ണിന് പൊടിയിടല. കുറച്ചും ആളുകൾ ധാരാളമായിട്ട് വരണമെങ്കിൽ കാര്യമായിട്ടുള്ളൊരു പ്രതിഷ്ഠ വേണം. കണ്ണിൽ കാണാൻ പറ്റുന്ന ഒരു രൂപം ഉണ്ടാവണം. ഇതുവരെ നമുക്കത് ഉണ്ടായിട്ടില്ലാലോ. തമ്പുരാനെ കണ്ണിന് കാണണമെന്ന് ഇതുവരെ നമുക്ക് ആർക്കും തോന്നിയിട്ടില്ലാലോ. മുമ്പും കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയുന്ന തമ്പുരാൻ അതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് പോരാ ദിനകരേട്ടാ. പോരാന്നാ കുമാരേട്ടൻ പറയണേ. ലോകം ഒരുപാട് കണ്ട ആളല്ലേ കുമാരേട്ടൻ. വെറുതെ അങ്ങനെ ഓരോന്ന് പറയൂ. അമ്പുവിന് ഒരു കാര്യത്തിലും സംശയം ഉണ്ടായിരുന്നില്ല. തമ്പുരാന്റെ കൊട്ടില് പൊളിച്ചു മാറ്റണം. അവിടെ വലിയൊരു അമ്പലം തന്നെ വരണം. അത് പൊന്നുകൊണ്ട് പൊതിയണം. ദിനകരേട്ടൻ നന്നെ മുൻകൈ എടുത്താൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമാവും. കുമാരേട്ടൻ അതൊരു ആശ്വാസമാവും. തമ്പുരാന്റെ കൊട്ടില് പൊളിക്കാൻ ആരെങ്കിലും സമ്മതിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ആ പഴയ സാധനം പൊളിച്ചു കളയണമെന്ന പലരും എന്നോട് പറഞ്ഞേ. വെറുതെ കുഴപ്പമുണ്ടാക്കില്ല എമ്പു. കുഴപ്പമുണ്ടാക്കണത് പൊന്മണിയാ. ദിനകരന്റെ അവനോട് പറ. ദിനകരന്റെ ദൗത്യം പാളി. ഒരു തീർച്ചയും മൂർച്ചയും ഇല്ലാതെയാണ് അവൻ അമ്പുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പൊന്മണി വീട്ടിലുണ്ടായിരുന്നില്ല. മുത്തപ്പൻ തന്നെ നാണം കെടുത്തി എന്ന് അവൻ അമ്മയോട് പറഞ്ഞു. അമ്പുവിന്റെ മുമ്പിൽ വെച്ച് തന്നെ തല്ലി. അവൻ കുഞ്ഞൻ കാരണവരോട് പിണങ്ങി. നിന്റെ മുത്തപ്പനല്ലേ, നിന്നെ തല്ലാൻ അവകാശമില്ലേ? അമ്മ സമാധാനിപ്പിച്ചു. അതൊക്കെ വീട്ടില്, നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ടാ തല്ലുക. പൊന്മണി ഇറങ്ങിപ്പോയി. പോട്ടെ പോട്ടെ, തമ്പുരാനെ തൊട്ട് കളിക്കാൻ ആരും മുതിരണ്ട, അത് സമ്മതിക്കില്ല. ദേശക്കാരനവരാ പറയണേ, മുത്തപ്പനും കിട്ടപ്പനും ഒക്കെ വേറെ. കുഞ്ഞൻ കാരണവർ വിറച്ചു വിറച്ചുകൊണ്ട് മുറ്റത്ത് അങ്ങും ഇങ്ങും നടന്നു. ഇടയ്ക്ക് നിന്നു, വടി ഉയർത്തി വീശി, പിന്നെയും നടന്നു. പൊന്മണി ഇറങ്ങിപ്പോയത് എവിടേക്കാവും എന്ന് ഊഹിക്കാൻ ദിനകരനും കഴിഞ്ഞില്ല. ഏറെ നേരം വൈകിയാണ് ദിനകരൻ വീട്ടിലെത്തിയത്. നീ എവിടേക്കാ തെന്തി തിരിഞ്ഞ് നടക്കണേന്റെ കുട്ടി? അമ്മ ദേഷ്യപ്പെട്ടു. ഉറക്കം വരാതെ ദിനകരൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. മഴ പെയ്യാൻ തുടങ്ങി. കാറ്റത്ത് മേൽപ്പുരയുടെ ഓലക്കീറുകൾ പറന്നുപൊങ്ങി. അകത്തേക്ക് വെള്ളം കടന്നു. അമ്മ സിദ്ധുവിനെയും കെട്ടിപ്പിടിച്ച് ചുരുണ്ടുകൂടി കിടന്നു. പുലർച്ചെ സ്ത്രീകളുടെ ഉറക്കി ഉറക്കിയുള്ള നിലവിളി കേട്ടാണ് ദിനകരൻ ഞെട്ടിയുണർന്നത്. ദേശം മുഴുവൻ നിലവിളിക്കുന്നതുപോലെ കേട്ടവർ കേട്ടവർ ഓടിക്കൂടി. തമ്പുരാന്റെ കൊട്ടിലിന്റെ മേൽക്കിട തകർത്തെറിഞ്ഞിരിക്കുന്നു. നഗ്നമായ ഇരുട്ട് എവിടെയോ ഒളിച്ചിരിക്കുന്നു. ഓടും കഴുക്കോലും ചിതറിക്കിടക്കുന്നു. വിളക്കുമാടവും തകർത്തിരിക്കുന്നു. സ്ത്രീകൾ നെഞ്ചത്തടിച്ചു വരയുന്നു. കുട്ടികൾ പകച്ചു നിന്നു. തമ്പുരാന്റെ പടിക്കറ്റിന്മേൽ കുഞ്ഞൻ കാരണവർ തളർന്നിരുന്നു. കൊലച്ചെതിരിയിരുന്നത് ആരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അമ്പുവും പ്രകാശനും അവരുടെ കൂട്ടാളികളും വീട്ടിലില്ല. പൊന്മണിയും രാത്രി ഇറങ്ങിപ്പോയതാണ്. കുഞ്ഞൂട്ടൻ എവിടെയെന്ന് അറിഞ്ഞുകൂടാ. ആരും ഒന്നും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ദിനകരനും മാർക്കോസും കൂടി പച്ചവളം മുഴുവൻ അരിച്ചു തറക്കി. പൊന്മണിയെയോ അമ്പുവിനെയോ കണ്ടില്ല. സന്ധ്യയായിട്ടും അവരാരും തിരിച്ചു വന്നില്ല. ദേശം വെറുങ്ങലിച്ചു നിൽക്കുകയാണ്. ഒരു വീട്ടിലും ഭക്ഷണം പാകം ചെയ്തില്ല. ഒരാളും പണിക്ക് പോയില്ല. എവിടെയും ഒരച്ചയും അനക്കവും കേൾക്കാനില്ല. അമാവാസി നാളാണ്. ഇരുട്ട് അതിന്റെ സകല പ്രഭാവങ്ങളോടെയും ആദിയുടെ മേൽ പെയ്തുകൊണ്ടിരുന്നു. മഴയും കലച്ചലായിരുന്നു. ഭയപ്പെടുത്തുന്ന എന്തോ ഒന്ന് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു. രാത്രി 10 മണിയോടെ കുഞ്ഞൻ കാരണവർ മരിച്ചു.